ബാബിലോണിലായിരുന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ കഷ്ടതയിൽ ഉപവസിക്കുകയും ദൈവത്തോട് നിലവിളിക്കുകയും മറ്റും ചെയ്തു. പിന്നീട് ഒരു ആചാരക്രമമായി ഈ പരിചയം മാറി. വന്നു വന്ന് അവർ ആഗ്രഹിക്കുന്ന ഫലം ഒന്നും കാണാതെ വന്നപ്പോൾ ജനം, ഇതൊക്കെ ആവശ്യമാണോ, ഇതൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ ശരിയാണോ എന്ന് ചോദിക്കുവാൻ ആരംഭിച്ചു. കാരണം ഈ ആചാരമൊക്കെ അനുഷ്ഠിച്ചിട്ടും ദൈവം അവരെ അവർ ആഗ്രഹിക്കുന്നത് പോലെ അനുഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ സംശയിച്ചു നിന്ന ജനങ്ങളോട് ദൈവത്തിന്റെ മറുപടി സഖര്യാ പ്രവാചകൻ അറിയിക്കുകയാണ്. ഉപവസിക്കുന്നത് തെറ്റാകുന്നു എന്ന് ദൈവം പറയുന്നില്ല, ശരിയാകുന്നു എന്നും അവിടുന്ന് പറയുന്നില്ല. ഏതൊരു പ്രവർത്തനത്തെയും നാം ഈ പറഞ്ഞതുപോലെ വിലയിരുത്തണം. സഖര്യാവിന്റെ ജനത്തിന്റെ ചോദ്യത്തിന് നേരിട്ടൊരു മറുപടി ദൈവം കൊടുക്കുന്നില്ല, പക്ഷേ അവൻ വ്യക്തമായ മറുപടി കൊടുക്കുന്നുമുണ്ട്. ഈ മതപരമായ ആചാരത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനൊരു ത്രിവിധ ഉത്തരം അത്രേ നൽകുന്നതെന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ ഉത്തരം, ഹൃദയം ശരിയാണെങ്കിൽ അനുഷ്ഠാനവും ശരിയാകാം. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത്. രണ്ടാമത്തെ ഉത്തരം, ഹൃദയം തെറ്റാകുന്നു എങ്കിൽ ആചാരക്രമവും തെറ്റാകുന്നു. ഇത് 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണത്. 3ാമത്തെ ഉത്തരം 8-ാം അധ്യായത്തിൽ അത്രേ കാണുന്നത്. അതായത് യെരുശലേമിനെ സംബന്ധിച്ചുള്ള ദൈവോദ്ദേശം ഏത് ആചാരമായാലും മാറ്റമില്ലാത്തതത്രേ. ക്രിസ്തുവിന്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ നാം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്ന അനേകർക്കുമുള്ള ഒരു ചുട്ട മറുപടി അത്രേ ഇത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ചെയ്യുന്ന ഏതൊരു കാര്യം കൊണ്ടും ക്രിസ്തുവിന്റെ വരവിനെ ഒറ്റ നിമിഷം പോലും കുറയ്ക്കുവാനോ കൂട്ടുവാനോ താങ്കൾക്ക് സാധ്യമല്ല. അവിടെ നിന്നാകുന്നു ഈ പ്രപഞ്ചത്തെ നയിക്കുന്നതെന്ന് താങ്കൾക്കറിയില്ലേ? അവന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം. താങ്കൾ ചെയ്യുന്നതൊന്നും അവിടുത്തെ പരിപാടികളെ തകിടം മറിക്കില്ല. അവിടുത്തെ പദ്ധതികൾ പരിപാടി ഇട്ടതുപോലെ തന്നെ നടക്കും. ഈ ജനങ്ങൾ ചിന്തിച്ചത് ഒരു ആചാരക്രമം കൊണ്ട് അവർക്ക് ദൈവത്തിന്റെ പരിപാടികളെ മാറ്റിമറിക്കാം എന്നത്രേ. 8-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത് തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ആ ജനം അറിയണം എന്ന് ദൈവം വ്യക്തമാക്കുന്നു. 4ാം വാക്യം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 1ാമത്തെ ഉത്തരത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതായത് ഹൃദയം ശരിയായിരിക്കുമ്പോൾ അനുഷ്ഠാനവും ശരിയായിരിക്കും എന്ന മറുപടി. 7-ാം അധ്യായത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. സഖര്യാപ്രവചനം 7-ാം അധ്യായം. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഈ 70 സംവത്സരമായി 5ാം മാസത്തിലും 7ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്? നിങ്ങൾ 5ാം മാസത്തിലും 7ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ, ഇതിന്റെ അർത്ഥം അവർ ആഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും ഉപവസിച്ചിരുന്നു എന്നാണ്. ഈ 70 സംവത്സരമായി എന്നതുകൊണ്ട് ഇസ്രായേൽ ജനം പ്രവാസത്തിലായിരുന്ന സമയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്? ദൈവം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആചാരക്രമങ്ങളിലൂടെ എല്ലാം പോയപ്പോൾ സത്യത്തിൽ എനിക്ക് വേണ്ടിയാണോ അതെല്ലാം ചെയ്തത്? എന്റെ നാമത്തിനും മഹത്വം തരുവാനും എന്നെ ബഹുമാനിക്കുവാനും ആകുന്നുവോ നിങ്ങൾ അതെല്ലാം ചെയ്തത്? അതോ ഞാൻ അംഗീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്ത എന്തോ കാര്യങ്ങളാണോ? ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സാധ്യതയില്ല എന്ന് കരുതി ചെയ്യുന്ന വേലകളാണോ ഇവ? ദൈവം ഒരനുഷ്ഠാനത്തെയും അംഗീകരിക്കുകയില്ല, തള്ളിക്കളയുകയുമില്ല. ദൈവം അതിന്റെ പിൻപിലുള്ള ലക്ഷ്യത്തെ അത്രേ നോക്കുന്നത്. ഞങ്ങൾ ഇത്രയധികം വർഷങ്ങൾ ഉപവസിച്ചിരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു. ഈ പറയുന്നതിൻ്റെ ഉള്ളിലെ ആശയം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തെ ആരാധിക്കുക എന്നത് സത്യത്തിൽ അവർക്കൊരു വിരസത ഉണ്ടാക്കുന്ന കാര്യമായി. അതുകൊണ്ട് ദൈവവും അവരോട് പറയുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ ഞാൻ പറയാം, ഞാൻ നിങ്ങളെ കൊണ്ടും മടുത്തു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ മുഷിപ്പിക്കുന്നവരാകുന്നു എന്ന്. ഇന്ന് ദൈവത്തെ മുഷിപ്പിക്കുന്ന അനേകം ദൈവീക ശുശ്രൂഷകളുണ്ട്. ഈ ചെയ്യുന്നവർ ചിന്തിക്കുന്നത് ദൈവം ഇതെല്ലാം കണ്ട് പ്രസാദിക്കുന്നു എന്നാണ്. ഈ വികൃതികളെല്ലാം കണ്ട് ദൈവം മടുത്തു. സുഹൃത്തെ, ദൈവം സത്യത്തിൽ സഹതപിക്കുകയാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് മനുഷ്യനെ കബളിപ്പിക്കുന്ന അഭക്തന്മാർ, കപടഭക്തന്മാർ, ഇക്കൂട്ടരുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്നും എന്തെങ്കിലും തട്ടിയെടുക്കണം, അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അനേകരുടെയും ഉപവാസവും നോമ്പും ഒരുതരം നിരാഹാര സത്യാഗ്രഹം മാത്രമാണ്, ദൈവം പ്രസാദിക്കാത്ത പണികൾ. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയല്ലയോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഈ വാക്യത്തിലൂടെ ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല ഉപവസിച്ചത്, ഉപവാസം തീർന്നപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ഞാൻ കണ്ടതാണ്. ആ ഓട്ടം കണ്ടാലേ അറിയാം ഉപവസിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന്. അതുപോകട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ അതെനിക്ക് വേണ്ടിയാണോ ചെയ്തത്? വിശുദ്ധ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു, എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല എന്ന്. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. പിന്നീട് വിശുദ്ധ പൗലോസ് അതേ ലേഖനത്തിൽ 10-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, ആകയാൽ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവേൻ. ദൈവനാമ മഹത്വത്തിനായി ഉപവസിക്കാമെന്നുണ്ടെങ്കിൽ ധൈര്യമായി ഉപവസിച്ചു കൊള്ളുക. പക്ഷേ ആ ഉന്നത ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച് മറ്റേതെങ്കിലും കാര്യത്തിനായി ഉപവസിക്കുന്ന പക്ഷം അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത്. ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്തോ സ്ഥലത്തോ ഒതുക്കി നിർത്തേണ്ടതല്ല. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ ഒരു പണി മാത്രമെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തരമാകുന്നു. ഞായറാഴ്ചത്തെ ശുശ്രൂഷയുടെ ശരിയായ പരീക്ഷണം തിങ്കളാഴ്ച ജീവിക്കുന്ന ജീവിതമാകുന്നു എന്ന് നാം മറക്കരുത്. ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നതിനാൽ മറ്റുള്ള ദിവസങ്ങളിൽ നമ്മുടെ തൊഴിലിലും നാം ഇടപെടുന്ന രംഗങ്ങളിലും ദൈവസാന്നിധ്യ ബോധത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ ആരാധിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാകുന്നു? ഈ അധ്യായത്തിന്റെ തന്നെ അവസാന ഭാഗത്ത് ഇതേ കാര്യത്തിൽ ദൈവം സക്രിയാവിന്റെ ജനങ്ങളുമായി ഇടപെടുവാൻ പോവുകയാണ്. പ്രത്യേകമായി അവരുടെ തൊഴിൽ കാര്യങ്ങൾ, അവരുടെ സാമൂഹ്യ ബന്ധങ്ങൾ, അവരുടെ വിനോദങ്ങൾ, അവർ തങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി അല്ലായിരുന്നു നയിച്ചതെന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന വസ്തുതകൾ അത്രേ ഇവ. ഒരു ആചാരക്രമം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നതിനായി ആചാരക്രമത്തേക്കാൾ വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ ഉണ്ട് എന്ന് ചുരുക്കം. നാം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, യെരുശലേമിനും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേ ദേശത്തിനും താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിപ്പിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയോ? ഇവിടെ ദൈവം ഈ ജനത്തോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തായിരുന്നപ്പോൾ ഈ ആചാരക്രമങ്ങളിലൂടെ എല്ലാം പോയി, എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നെ അനുസരിക്കുകയോ ഞാൻ അയച്ച പ്രവാചകന്മാർക്ക് ചെവി കൊടുക്കുകയോ ചെയ്യാതിരുന്നതിനാൽ നിങ്ങൾ അടിമകളായി അന്യദേശത്തേക്ക് പോകേണ്ടി വന്നു ഇല്ലേ? സക്രിയാവിന്റെ കാലത്തെ ജനം ചോദിച്ചതായ ചോദ്യത്തിന് ദൈവം ത്രിവിധ ഉത്തരം നൽകി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിൽ ആദ്യത്തെ ഉത്തരം അത്രേ നാം ചിന്തിച്ചു കഴിഞ്ഞത്, അതായത് ഹൃദയം ശരിയാണെങ്കിൽ അനുഷ്ഠാനവും ശരിയാകും. ഇനിയും 2-ാമത്തെ മറുപടി, ഹൃദയം തെറ്റായിരിക്കുമ്പോൾ ഏത് ആചാരം അനുഷ്ഠിച്ചാലും അത് തെറ്റായിരിക്കും. 8-ാം വാക്യം മുതൽക്കാണ് ദൈവം ഈ കാര്യം വിവരിക്കുന്നത്. ഇവിടെ 1-ാമത്തെ ഉത്തരം വേറൊരു വിധത്തിൽ പറയുന്നു എന്ന് മാത്രം നമുക്കത് മനസ്സിലാകുമല്ലോ. മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേക കൽപ്പനകൾ നൽകുന്നു. മനുഷ്യന് മനുഷ്യനോടുള്ള ബന്ധത്തെയും മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തെയും കാണിക്കുന്ന കൽപ്പനകൾ. അവരുടെ ഹൃദയം ശരിയായിരുന്നില്ല എന്ന് ഇത് കാണിക്കുന്നു. പ്രിയ സുഹൃത്തെ, നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ചിലത് ചെയ്യുക എന്നൊരു അനുഷ്ഠാനത്തിൽ കൂടി പോയിട്ട് നാം ദൈവത്തെ സേവിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് മഹാമണ്ടത്തരമാകുന്നില്ലേ? അത് തെറ്റുമാകുന്നു. മനുഷ്യരായ നാം വേറൊരാൾ നമ്മോട് അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത്? എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നവർ സ്വയം കബളിപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. തന്റെ പുനരുദ്ധാരണത്തിന് ശേഷം ക്രിസ്തു ശിമോൻ പത്രോസിനോട് പറഞ്ഞത് വാസ്തവത്തിൽ മനോഹരമായിരിക്കുന്നു എന്ന് നാം കാണുന്നു. അങ്ങനൊരു സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നറിയാമോ? ഞാൻ പത്രോസിനെ പറപറപ്പിച്ചേനി. കാരണം അവൻ തള്ളിപ്പറഞ്ഞവനത്രേ. അവൻ എപ്രകാരത്തിലുള്ള ഒരു വ്യക്തി എന്ന് ഞാൻ ചിന്തിക്കുന്നത് അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചേനെയും. അപ്രകാരത്തിലുള്ള ഒരു അവസരം നാം സാധാരണ പാഴാക്കാറില്ലല്ലോ. പക്ഷെ ക്രിസ്തു അവനോട് ചോദിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പൊന്നു സുഹൃത്തെ, താങ്കൾ അനുഷ്ഠിക്കുന്ന ആചാരമല്ല താങ്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് അതിപ്രധാനം. ഏതൊരു ലക്ഷ്യമാകുന്നു താങ്കൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പിൻപിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ആത്മീയ ആരാധനയിലൊക്കെ സംബന്ധിക്കുന്ന ചിലർക്ക് മതം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ആചാരക്രമം അല്ലെങ്കിൽ നിർജീവമായ ഒരുതരം നിയമാവലി മാത്രമാകുന്നു. അർത്ഥശൂന്യവും അരോചകവുമായ അതിവാക്കുകളുടെ ഒരു ആരാധനാക്രമമാകുന്നു അനേകർക്കും ഭക്തി. ഇന്ന് ഭക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന കൂട്ടങ്ങളിൽ പോലും വളരെയധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രകടനമത്രേ. ഓരോന്നും എടുത്തു പറയുവാൻ എനിക്കിപ്പോൾ സമയമില്ലല്ലോ. എഴുതപ്പെട്ടത് നോക്കി വായിക്കുന്നവരും കൂടുതൽ ഭക്തിയുണ്ടെന്ന് വീരവാദം മുഴക്കി പുസ്തകം നോക്കാതെ ആരാധിക്കുന്നവരും ആത്മാർത്ഥതയില്ലാതെ വാക്കുകൾ കൊണ്ടൊരു ഘോഷയാത്രയാണ് നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം ഭക്തി അഭിനയിച്ചുകൊണ്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ പിൻപിൽ ഒരു ഭക്തിയും ഇല്ല എന്നതാണ് സത്യം. അർത്ഥമില്ലാത്ത വാക്കുകളുടെ കൂമ്പാരം അത്രേ പലപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. പലരും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വിശ്വാസം പങ്കുവെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പോലും. പ്രിയ സുഹൃത്തെ, പലർക്കും പങ്കുവെക്കത്തക്കവണ്ണം വിശ്വാസം ഉണ്ടായിട്ട് വേണ്ടേ? പലരുടെയും സാക്ഷ്യം കേട്ടിട്ടില്ലേ, താങ്കൾ എത്ര വലിയവരാണെന്ന് കാണിക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ താങ്കൾ ചെയ്യേണ്ടത് ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണ്. സുവിശേഷത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ നശിപ്പിച്ചു കളയുന്ന വാക്കുകൾ നാം ഉപയോഗിക്കുന്നു എന്ന് ഞാനങ്ങ് ഭയപ്പെടുകയാണ്. പല വിലയേറിയ വാക്കുകളും നാം ഉപയോഗിച്ച് അത് തേഞ്ഞ് 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 അതിൻ്റെ വില ആകെ കളഞ്ഞിരിക്കുകയാണ്. തിരുവത്താഴ ശുശ്രൂഷയിൽ ശുശ്രൂഷകൻ പറയും, ഇത് വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. ഈ പറഞ്ഞത് സമ്മതിച്ച് ആമേൻ പറഞ്ഞിട്ട് കൊള്ളുവാൻ വാ പൊളിച്ചിരിക്കുന്ന താങ്കളുടെ ജീവിതം വിശുദ്ധമാണോ സുഹൃത്തെ? പുറത്തും അകത്തും അശുദ്ധി. അപ്പവും വീഞ്ഞും കഴിച്ചതിന് ശേഷം നേരെ ചാരായ ഷാപ്പിലേക്ക് പോകും, കൂട്ടുകാരനുമായി വഴക്കിടും, മറ്റുള്ളവരോട് ആ നല്ല വാ കൊണ്ട് പറയുന്ന വാക്കുകൾ ഓഹ് ഭയങ്കരമല്ലേ? എന്തുമാത്രം കയ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വിശുദ്ധതകൾ കഴിക്കും. അതൊന്നും നമുക്കൊരു വലിയ കാര്യമല്ല. ഇതുപോലെ തന്നെ നാം വില കളഞ്ഞ ഒരു പദമാകുന്നു സ്നേഹം എന്നുള്ളത്. ഒരു ഗുണവും മണവും നിറവും രുചിയും ഇല്ലാത്ത നിർജീവമായ സഭാഭക്തി മാത്രമാണ് ഇന്ന് അനേകർക്കുമുള്ളത്. ഈ അവസ്ഥ സകല ചൂടും ചുറുചുറുക്കും കളഞ്ഞിരിക്കുകയാണ്. അർത്ഥവത്തും ഫലപ്രദവുമായ ബന്ധം ക്രിസ്തുവുമായി പലർക്കും ഇല്ലാതെയാണ് ഈ ഭക്തി മുഴുവനും അഭിനയിക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അതിപ്രധാന കാര്യം ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമത്രേ. പലർക്കും അത് കേൾക്കുന്നത് അസുഖകരമത്രേ. പക്ഷെ എന്തു ചെയ്യാം, ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമില്ലാതെ ആർക്കും ദൈവമക്കളായിരിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തുവുമായി താങ്കളുടെ ജീവിതം ബന്ധമില്ലാത്തതാണെങ്കിൽ താങ്കളുടെ ആചാരക്രമവും ആരാധനാക്രമവും എല്ലാം ഒരു വിലയുമില്ലാത്ത ചപ്പും ചവറും അത്രേ. അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നാൽ ഒരു പ്രയോജനവുമില്ല എന്ന് ചുരുക്കം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിനു വേണ്ടി ആഴമായ ആഗ്രഹമില്ലാത്ത പക്ഷം ദൈവത്തെയും ദൈവവചനത്തെയും അടുത്തറിയുവാനുള്ള അധമമായ വാഞ്ചയില്ലാത്ത പക്ഷം സഭയിലെ അംഗത്വം വെറും കളിപ്പീരുപണി മാത്രമാകുന്നു. ഒരു യുവാവ് പോയി ഒരു ബൊമ്മയെ, അതെ, തുണിക്കടകളിലൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബൊമ്മയെ കണ്ടിട്ടില്ലേ? ആ ബൊമ്മയെ കല്യാണം കഴിക്കുന്നത് പോലെ ആകും ഈ നിർജീവമായ ആരാധനയും പ്രവർത്തനങ്ങളും. അനേകരുടെയും കുടുംബജീവിതം തകരുന്നതിന്റെ പ്രധാന കാരണം വ്യക്തിബന്ധങ്ങളെക്കാൾ കാര്യസാധ്യം മാത്രം നോക്കി വിവാഹം കഴിക്കുന്നത് കൊണ്ടാണ്. പലരും ഭാര്യമാരെ തുണി കഴുകിത്തരുന്ന വാഷിംഗ് മെഷീനായും ഭക്ഷണം പാകം ചെയ്തു തരുന്ന കുക്കിംഗ് റേഞ്ചായും സ്റ്റൗ ആയും വീട് വൃത്തിയാക്കുന്ന വാക്യൂം ക്ലീനറായും അങ്ങനെ പലതായിട്ടും കണ്ടാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല ഇന്ന് ആകെ പ്രശ്നപൂരിതമായ ഒരു അന്തരീക്ഷം. അങ്ങനെ വിവാഹ ജീവിതം നശിക്കുന്നു. ദൈവത്തെയും ഇത്തരത്തിലാണ് അനേകരും കാണുന്നത്. ഞാൻ ഏതെങ്കിലും ആരാധനാ സ്ഥലത്തോ പുണ്യസ്ഥലത്തോ ചെന്ന് കുറെ പണം കൊടുക്കുകയും കിടന്നുരുളുകയോ തുള്ളുകയോ അവിടെ ആരെങ്കിലും പറഞ്ഞു തരുന്ന വാചകങ്ങൾ 101 പ്രാവശ്യം പറയുകയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിത്തരുന്ന ഒരു ദൈവം ഞാനും ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ദൈവം? സുഹൃത്തെ, താങ്കളായിരുന്നു ദൈവത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ഒരാളോട് പ്രതികരിക്കുന്നത്? ഒരു ലളിതമായ ചോദ്യം ഞാൻ ചോദിച്ചു എന്ന് മാത്രം. എൻ്റെ പൊന്നു സുഹൃത്തെ, മനുഷ്യനെ ചതിച്ച് നശിപ്പിക്കുവാൻ സാത്താൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരുപാട് വേലയുണ്ട്. ആ വേലകളിൽ ഒന്നാണിത്. ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ലാതെ, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വാഞ്ചയും ശ്രമവുമില്ലാതെ താങ്കൾ എന്തെല്ലാം കാണിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കൂ. ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ പറയട്ടെ, ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമില്ലാതെ താങ്കളൊരു ദൈവവൈതൽ ആകുകയില്ല. ഇന്നും ക്രിസ്തുവുമായി ബന്ധമില്ലാതെ ഭക്തരാകുന്നു എന്ന് കരുതിപ്പോകുന്ന സുഹൃത്തെ, ആ തെറ്റിദ്ധാരണ കളഞ്ഞ്, ആ അറിവില്ലായ്മയെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിതം അനുഗ്രഹപൂർണമാക്കാം. അതല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല. പ്രവാചകൻ വളരെ വ്യക്തമായി തൻ്റെ ജനത്തോട് പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന ആരാധന ഇപ്പോൾ അവർ കാണിക്കുന്ന ഈ പുറമേയുള്ള ചില ക്രമങ്ങളിലൂടെ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം വെച്ച വഴിയെ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് വരുന്നതാണ്. അതല്ലാതെ നാം ചെയ്യുന്നതൊക്കെ ദൈവപ്രസാദം ലഭിക്കുവാൻ നമ്മെ സഹായിക്കില്ല. പ്രിയ സുഹൃത്തെ, അപ്രകാരം ദൈവസന്നിധിയിലേക്ക് താങ്കൾ കടന്നു വരുമോ?